സഹകരണം, വിനോദസഞ്ചാരം, ദേവസ്വം എന്നീ വകുപ്പുകളുടെ ചുമതല വഹിക്കുന്ന മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രനുമായുള്ള അഭിമുഖമാണ് ഇന്ന്. ജർമ്മനിയിലെ ബെർലിൻ നഗരത്തിൽ വിനോദസഞ്ചാരമേളയിൽ പങ്കെടുത്തതിനു ശേഷം ചതുർദിന സന്ദർശന പരിപാടിയുമായി റോമിൽ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച, അതായത് 12-ാം തീയതി എത്തിയ അദ്ദേഹം അതിനടുത്ത ദിവസമാണ് വത്തിക്കാൻ റേഡിയോ സന്ദർശിച്ചതും വത്തിക്കാൻ റേഡിയോ ശ്രോതാക്കൾക്കായി അല്പസമയം ചിലവഴിക്കാൻ സന്മനസ് കാണിച്ചതും. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷണം ഗിരിവർഗക്കാരോട് ആദിവാസികളോട് ഉണ്ടായിരിക്കേണ്ട ആദരവിൻ്റെ അനിവാര്യത തുടങ്ങിയവയെക്കുറിച്ച് ഈ അഭിമുഖത്തിൻ്റെ ആദ്യ ഭാഗത്ത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഫ്രാൻസിസ് പാപ്പായുടെ പ്രബോധനങ്ങളും ഇഴചേർത്ത് വിശദീകരിക്കുന്നു. അദ്ദേഹത്തെ അഭിമുഖത്തിനായി ഫാദർ വില്യം നെല്ലിക്കൽ സ്വാഗതം ചെയ്യുന്നു.
ബഹുമാന്യനായ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സാറിന് വത്തിക്കാൻ റേഡിയോയിലേക്ക്, പോപ്പിൻ്റെ റേഡിയോയിലേക്ക് സ്വാഗതം. അങ്ങയുടെ ഈ യൂറോപ്യൻ പര്യടനത്തിനിടയിൽ പാപ്പ ഫ്രാൻസിസിനെ കാണാൻ വേണ്ടി വത്തിക്കാനിൽ വന്ന അവസരത്തിൽ പാപ്പായുടെ തന്നെ റേഡിയോയിൽ വന്ന് ഈ അഭിമുഖം നൽകിയതിന് മുൻകൂറായിട്ട് നന്ദി പറയുന്നു. ശ്രോതാക്കളുടെ പേരിൽ അങ്ങേക്ക് സ്വാഗതം. അങ്ങ് കേരളത്തിലെ ജനങ്ങളെ വിനോദസഞ്ചാരം, സഹകരണ മേഖല, കൂടാതെ ദേവസ്വം ബോർഡ് എങ്ങനെയൊക്കെ ജനകീയമായിട്ടുള്ള കൂടുതൽ ജനങ്ങളെ സ്പർശിക്കുന്ന മേഖലകളുടെ ഉത്തരവാദിത്വം വഹിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പോപ്പിൻ്റെ റേഡിയോയിൽ ഈ അഭിമുഖത്തിന് ഏറെ പ്രസക്തിയുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ നാടെന്നാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എത്രത്തോളം അന്യർത്ഥമാണ് ഈ നാടെന്ന് ഈ അഭിമുഖത്തിന് ആമുഖമായിട്ട് അങ്ങ് പറഞ്ഞാൽ സന്തോഷമായിരിക്കും.
വത്തിക്കാൻ റേഡിയോയുടെ ശ്രോതാക്കൾക്ക് എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ പര്യടനം തന്നെ പാപ്പ ഫ്രാൻസിസിനെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തോടുകൂടി തയ്യാറാക്കിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഒരു ഔദ്യോഗിക പരിപാടി ബെർലിനിലുണ്ടായിരുന്നു. ബെർലിനിൽ നിന്ന് ഞാൻ നേരെ വത്തിക്കാനിലേക്കാണ് വന്നത്. എനിക്ക് ദീർഘകാലമായിട്ടുള്ള, കഴിഞ്ഞ 5 വർഷക്കാലമായിട്ടുള്ള എൻ്റെ ഒരു മോഹമോ സ്വപ്നമോ ഒക്കെയാണ് പാപ്പ ഫ്രാൻസിസിനെ നേരിട്ട് കാണാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങാനും ശ്രമിക്കുക എന്നുള്ളത്. അത് യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. പാപ്പയുടെ തന്നെ റേഡിയോയിൽ കൂടെ എനിക്ക് സംസാരിക്കാൻ അവസരം ലഭിക്കുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള, സുന്ദരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. പൊതുജീവിതത്തിലെ വളരെ മനോഹരമായിട്ടുള്ള സന്ദർഭം. ഫാദർ വില്യം ഫാദറിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് ഇങ്ങനൊരു അഭിമുഖത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. വില്യം ഫാദർ ചോദിച്ച വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട്. എത്രമാത്രം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നുള്ള നിലയിൽ നമ്മുടെ നാടിൻ്റെ പേര് അന്വർത്ഥമാകുന്നു എന്നുള്ളതാണ്. വളരെ സന്തോഷമുണ്ട് എനിക്കതിന് മറുപടി പറയാൻ. കാരണം ഭാരതത്തെ പൊതുവേ പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ നാട് ഒരു ചെറിയ നാട് തന്നെയാണ്, കൊച്ചു സംസ്ഥാനം തന്നെയാണ്. പക്ഷേ കേരളം എല്ലാ രംഗങ്ങളിലും ഭാരതത്തിൻ്റെ മുന്നിലാണ് എന്നുള്ളത് വ്യത്യസ്തങ്ങളായിട്ടുള്ള വീക്ഷണങ്ങളുള്ളവർ പോലും സമ്മതിക്കുമെന്നാണ് എൻ്റെ പക്ഷം. ഇപ്പം നമ്മുടെ ഇടയിൽ സാധാരണഗതിയിൽ രാഷ്ട്രീയമായിട്ടുള്ള വ്യത്യസ്തതയെ സംബന്ധിച്ചിടത്തോളമുള്ള ആക്ഷേപങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ വരാറുണ്ടെങ്കിലും നമ്മുടെ നാട് വിവിധ മേഖലകളിൽ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളെ സംബന്ധിച്ച് വലിയ ആക്ഷേപമോ അഭിപ്രായ വ്യത്യാസമോ വരാൻ വഴിയില്ല. വിദ്യാഭ്യാസ രംഗത്തായിരുന്നാലും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലായിരുന്നാലും കലയുടെയും സംസ്കാരത്തിൻ്റെയും രംഗത്തായിരുന്നാലും നവോത്ഥാന മുന്നേറ്റത്തിൻ്റെ ഒരു മേഖല പരിശോധിച്ച് നോക്കിയാലും ഒക്കെ തന്നെ നമ്മൾ മുന്നേറിയിട്ടുള്ള സംസ്ഥാനം തന്നെയാണ്. ഒരു കാലത്ത് നമ്മുടെ നാടിനെ ആക്ഷേപ വാക്കുകൾ കൊണ്ട് സൂചിപ്പിച്ചത് നമ്മളെല്ലാവരും ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ടാവും. സ്വാമി വിവേകാനന്ദൻ, അദ്ദേഹം നമ്മുടെ നാടിനെക്കുറിച്ച് അന്ന് സംസാരിച്ചത് ഇത് ഭ്രാന്താലയം എന്നായിരുന്നു. പക്ഷേ വളരെ വർഷങ്ങൾ കഴിഞ്ഞ് നമ്മളിന്ന് പരിശോധിക്കുമ്പോൾ ഭ്രാന്താലയം എന്ന സ്വാമി വിവേകാനന്ദൻ വിളിച്ച് വിശേഷിപ്പിച്ച നാട് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന പേരിനർഹമായിട്ടുണ്ട്. നിശ്ചയമായിട്ടും കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളും നവോത്ഥാന മൂല്യങ്ങളും അതിനെ തുടർന്ന് വന്നതായിട്ടുള്ള മാനവികമായിട്ടുള്ള നന്മയും പുരോഗമനപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളും മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരന്തരീക്ഷത്തെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചതും ഒക്കെ തന്നെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന വിളിപ്പേരിന് കേരളത്തെ അർഹമാക്കുന്നതിനിടയായിട്ടുണ്ട്. ജാതിമത സ്പർദ്ധ കൂടാതെ, ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായി മനുഷ്യനെന്ന സംജ്ഞയുടെ സമ്പൂർണമായിട്ടുള്ള അർത്ഥ തലങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്ന മനുഷ്യരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ 60-70 വർഷക്കാലത്തെ കേരളത്തിൻ്റെ നവോത്ഥാന മുന്നേറ്റത്തിന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയിൽ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ഒറ്റപ്പെട്ട തുരുത്തായി യഥാർത്ഥത്തിൽ കേരളം നിലനിൽക്കുന്നത് കേരളം കൈവരിച്ച ഈ മഹാമനസ്സിൻ്റെ ഭാഗമാണെന്ന് വളരെ വിനയത്തോടുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോഴും കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണ്.
സാറ് പറഞ്ഞൊരു പോയിന്റിനോടൊരു ആശയം ഞാൻ ചേർക്കട്ടെ, സാറിൻ്റെ അനുവാദത്തോടുണ്ട്. അതായത് കേരളത്തിലെ 18% താഴെ കത്തോലിക്കനും കുറച്ച് മറ്റ് ക്രൈസ്തവരുള്ളപ്പോൾ ഈ ഭാരതം എന്ന വലിയ നാടിന് ക്രിസ്തുവിൻ്റെ സന്ദേശം പരത്താൻ ഈ കൊച്ചു കേരളത്തിൽ നിന്നാണ് 10 ആണ്ടുകളായിട്ട് മിഷണറിമാർ അധികവും പുറപ്പെട്ടിട്ടുള്ളത് എന്നിവിടെ ഈ പോപ്പിൻ്റെ സ്ഥാപനത്തിൽ ഞാൻ പറയാണ്.
നിശ്ചയമായിട്ട് മതസൗഹാർദ്ദത്തിൻ്റെ സമുദായ മൈത്രിയുടെയും നാടാണ് നമ്മുടെ കേരളം. അവിടെ ഈ കഴിഞ്ഞ കാലം അത്രയും തന്നെ ആ ഒരു സാഹോദര്യം സംരക്ഷിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ക്രിസ്തു മതത്തിന് വലിയ വേരോട്ടമുള്ള ഇന്ത്യയിലെ വലിയ സംസ്ഥാനമായി നമുക്ക് മാറാൻ സാധിച്ചു എന്നുള്ളത് നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. എല്ലാവരും സൗഹൃദത്തോടും സമഭാവനയോടും കൂടി ജീവിക്കുക എന്ന കാഴ്ചപ്പാട് ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടിനനുസരണമായിട്ട് നമുക്ക് മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കാനായിട്ട് സഭകൾക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് സഭകളോട് സമൂഹത്തിൻ്റെ താല്പര്യം വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുള്ളത് എന്നത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു മതവ്യാപനം അത് ഒരു സജീവമായിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെയാണ്. അതൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് പൊതുവേ സമൂഹം കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
സാറ്, വത്തിക്കാനിലെത്തിയിരിക്കുന്നത് പാപ്പ ഫ്രാൻസിസിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ 5th വാർഷിക ദിനത്തിലാണ്. അതൊരു നല്ല മുഹൂർത്തമാണ്. അതുപോലെ സാറ് പ്രവർത്തിക്കുന്ന ഈ വിനോദസഞ്ചാര മേഖല പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. സഭയുടെ ചരിത്രത്തിൽ പരിസ്ഥിതി സംബന്ധിയായ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ്, ഒരു ചാക്രിക ലേഖനം, പ്രബോധനം ഇറക്കിയത് ലൗദാതോ സി, അങ്ങേക്ക് സ്തുതി എന്ന് വളരെ ഭക്തിപരമായിട്ട് പേരിട്ടിരിക്കുന്നെങ്കിലും ദൈവം തന്ന ഭൂമി ഒരു പൊതുഭവനമാണ്, അത് നശിപ്പിക്കരുത് എന്നുള്ള സിമ്പിൾ ആശയമാണെങ്കിലും അത് അദ്ദേഹം സമൂഹത്തിൻ്റെ മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ആത്മീയ സംസ്കാര തലത്തിലും എല്ലാം ഭാഗിക്കും. അപ്പോൾ അങ്ങയുടെ ഈ പാപ്പായുമായിട്ടുള്ള കൂടിക്കാഴ്ചത്തിന് ഏറെ പ്രസക്തി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പാപ്പ ഫ്രാൻസിസിൻ്റെ കാഴ്ചപ്പാടാണ് നമ്മൾ വസിക്കുന്ന സൃഷ്ടിയായ ഈ ഭൂമി നശിപ്പിക്കുന്നത് പാപമാണ്. അതുകൊണ്ട് ഒരു പാരിസ്ഥിതിക മാനസാന്തരം, ഒരു പരിവർത്തനം ഇന്ന് ആവശ്യമാണെന്ന്.
നിശ്ചയമായിട്ടും യാദൃച്ഛികമായിട്ടാണെങ്കിലും പാപ്പ ഫ്രാൻസിസിനെ കാണാനിടയാകുന്നത് അദ്ദേഹം സ്ഥാനാരോഹണം ചെയ്തതിൻ്റെ 5th വാർഷിക ദിനത്തിൻ്റെ തൊട്ട് പിറ്റേന്നാണ് എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സന്തോഷം പകരുന്നൊരു കാര്യമാണ്. 100 ആണ്ടുകളുടെ ചരിത്രമുള്ളതാണ് വത്തിക്കാൻ, അതുപോലെ തന്നെ പാപ്പമാരും. പക്ഷേ എനിക്ക് അത്രയേറെ ഒരുപാട് പാപ്പമാരെ കുറിച്ചൊന്നും എനിക്ക് യഥാർത്ഥത്തിൽ അറിയില്ല. ഞാൻ അറിഞ്ഞിടത്തോളം എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച, എൻ്റെ മാത്രമല്ല മനുഷ്യരാശിയുടെ ഹൃദയത്തെ ആകെ സ്പർശിച്ച ഒരുപാട് സത്വചനങ്ങൾ സമൂഹത്തിന് സമ്മാനിച്ച മഹാനായ പ്രബോധകനായിട്ടാണ് യഥാർത്ഥത്തിൽ പാപ്പ ഫ്രാൻസിസിനെ ഞാൻ മാത്രമല്ല ലോകമാകെ നോക്കിക്കാണുന്നത്. കേരളീയ സമൂഹം അങ്ങനെ തന്നെയാണ് കാണുന്നത്. അദ്ദേഹം ഒന്ന് കേരളത്തിൽ എത്തിയിരുന്നെങ്കിലെന്ന് ഞങ്ങൾ ഏറെ ആഗ്രഹിക്കുന്നുണ്ട്. എന്തോ പല കാരണങ്ങളാലും ഇതുവരെ എത്തിയിട്ടില്ല. ഞാൻ ബഹുമാന്യനായിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഒരു നിവേദനവും കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹത്തിന് സമർപ്പിക്കാനായിട്ട്. ആ നിവേദനത്തിൽ അദ്ദേഹത്തെ കേരളത്തിലേക്ക് വിശേഷിച്ച് തലസ്ഥാന ജില്ലയിലേക്ക് ക്ഷണിക്കുകയാണ് കഴിയുന്നത്ര വേഗതയിൽ എത്തിച്ചേരാൻ. അദ്ദേഹം ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞ മഹത്തായിട്ടുള്ള ദർശനങ്ങളിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന ദർശനം. വ്യാവസായിക വിപ്ലവത്തിന് ശേഷം നമ്മുടെ ലോകത്തെമ്പാടും നടന്നതായിട്ടുള്ള വലിയ മാറ്റങ്ങൾ ഭൂമിക്ക് വലിയ തകർച്ചയെ അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ദോഷം സംഭവിക്കുന്നതായിട്ടുള്ള അവസ്ഥ സൃഷ്ടിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കേരളവും ഇന്ന് പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുന്നതായിട്ടുള്ള ഒരു നാടായി മാറിയിട്ടുണ്ട്. അപ്പോൾ പരിസ്ഥിതി സംരക്ഷിക്കുക, ഭൂമിയെ സംരക്ഷിക്കുക, അതിലൂടെ മനുഷ്യരാശിയുടെ ഭാവി നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആധാരമായിട്ടുള്ള കാര്യങ്ങളിൽ നിയതമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുക എന്ന പാപ്പ ഫ്രാൻസിസിൻ്റെ വചനങ്ങൾ യഥാർത്ഥത്തിൽ ലോകത്ത് ഒരു പുതിയ ചലനം സൃഷ്ടിക്കാനിടയാക്കിയിട്ടുണ്ട്. അദ്ദേഹം അതുമാത്രമല്ല ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ്. സമൂഹത്തിലെ അധസ്ഥിതർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളപ്പെട്ടവർക്ക് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെട്ടതായിട്ടുള്ള ലോകത്തെമ്പാടുമുള്ള കോടാനുകൂടി വരുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ടെല്ലാം സംസാരിക്കുന്ന പാപ്പ ഫ്രാൻസിസിനെയാണ് യഥാർത്ഥത്തിൽ ലോകം കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പരിസ്ഥിതിയെ സംബന്ധിക്കുന്നതായിട്ടുള്ള ദർശനവും പ്രബോധനവും മനുഷ്യരാശിയെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കും എന്ന് തന്നെയാണ് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം.
പാപ്പ ഫ്രാൻസിസ് പരിസ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഈ കഴിഞ്ഞ പെറു സന്ദർശനത്തിൻ്റെ അവിടെയുള്ള ഈ ആമസോൺ റീജിയനിലെ ഗിരിവർഗക്കാരെ അല്ലെങ്കിൽ തദ്ദേശ ജനതയെ പ്രത്യേകമായിട്ട് വിളിച്ചു കൂട്ടുകയുണ്ടായി, അവരുമായിട്ട് ഭക്ഷണം കഴിക്കുകയുണ്ടായി, അവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ പരിസ്ഥിതിയുടെ, ഈ സൃഷ്ടിയുടെ കേന്ദ്രം മനുഷ്യനാണ്, പ്രത്യേകിച്ച് അതിൻ്റെ വളരെ മൗലികമായ അല്ലെങ്കിൽ ഒരു പിന്നോക്ക വിഭാഗത്തിൽ ഇങ്ങനെ പ്രകൃതിയുമായി ഇണങ്ങി ഇന്നും ജീവിക്കുന്നവരെ നമ്മളൊരിക്കലും ചൂഷണം ചെയ്യരുത്, അവരെ പ്രത്യേകിച്ച് ഗിരിവർഗക്കാർ തദ്ദേശ ജനത സംരക്ഷിക്കപ്പെടണമെന്ന് പ്രത്യേകം എടുത്ത് പറയുകയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ലൗദാതോ സി എന്ന ഈ ചാക്രിക ലേഖനത്തിലും അത് പരാമർശിക്കുന്നുണ്ട്. കൊച്ചു കേരളത്തിലാണെങ്കിലും നമ്മൾക്കുമുണ്ട് ഇതുപോലെ അങ്ങുമിങ്ങും ഗിരിവർഗക്കാർ. സാറിൻ്റെ അനുഭവം എന്താണ് ഈ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുമ്പോൾ?
പാപ്പ ഫ്രാൻസിസ് പറഞ്ഞത് എത്രമാത്രം സത്യവും ശരിയുമാണെന്ന് വർത്തമാനകാല സമൂഹത്തിൽ ഈ മണ്ണിൻ്റെ മക്കൾ അല്ലെങ്കിൽ ഗിരിവർഗക്കാർ, ആദിവാസി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളിലേക്ക് കണ്ണോടിക്കുമെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം, യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന കേരളത്തിൻ്റെ വിളിപ്പേരിന് കോട്ടം തട്ടുന്നതായിട്ട് മാറുകയുണ്ടായി. അവിടെ ആദിവാസികൾ താമസിക്കുന്നതായിട്ടുള്ള ഒരു ഊരിൽ വിശപ്പടക്കുന്നതിനു വേണ്ടി ആഹാരം മോഷ്ടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് മധു എന്ന ഒരു ചെറുപ്പക്കാരനെ ഒരു കൂട്ടം ആളുകൾ തല്ലിക്കൊന്ന സംഭവം യഥാർത്ഥത്തിൽ നാടിൻ്റെ മനസാക്ഷി ഞെട്ടിച്ച സംഭവമായിരുന്നു. നിരവധി വർഷകാലമായിട്ട് ആദിവാസികൾക്കും തദ്ദേശീയരായിട്ടുള്ള ഗിരിവർഗക്കാർക്കും ഒക്കെ വേണ്ടിയിട്ട് കോടാനുകോടി ഉറുപ്പിക ഗവൺമെൻറ് വികസനാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഗിരിവർഗ ആദിവാസി സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് അതൊന്നും തന്നെ പ്രയോജനപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇന്നും ആദിവാസി സമൂഹം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന്. ആദിവാസികളുടെ മേഖലകളിൽ നിന്നും ആട്ടി ഓടിക്കപ്പെടുന്നതായിട്ടുള്ള സാഹചര്യവും നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ആദിവാസികൾക്കും കാനനവാസികൾക്കും വനവാസികൾക്കും അവർക്ക് അർഹതപ്പെട്ടതായിട്ടുള്ള ഭൂമിയും നന്മയും അവർക്ക് തന്നെ ലഭ്യമാകുന്നതിന് സഹായകരമാകുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നതിലൂടെ മാത്രമേ യഥാർത്ഥത്തിൽ പ്രകൃതിയോടും പ്രകൃതിയെ മല്ലിട്ട് ജീവിക്കുന്നതായിട്ടുള്ള, പ്രകൃതിയെ സ്നേഹിച്ച് ജീവിക്കുന്നതായിട്ടുള്ള, പ്രകൃതിയോട് താതാത്മ്യം പ്രാപിച്ച് ജീവിക്കുന്നതായിട്ടുള്ള ഈ ആദിവാസി ഗിരിവർഗ മനുഷ്യ സമൂഹത്തോട് നമുക്ക് നന്മ ചെയ്യാൻ സാധിക്കൂ. പാപ്പ ഫ്രാൻസിസ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ചെരുമയാർന്ന നിലപാട്, ആ നിലപാടാണ് ഈ സന്ദർശന വേളയിൽ ഗിരിവർഗക്കാരുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ആഹാരം കഴിച്ച് അവർക്ക് വേണ്ടി സംസാരിച്ചതിലൂടെ ലോകത്തിന് സമ്മാനിച്ചത് എന്നാണ് എൻ്റെ വിശ്വാസം.
നിങ്ങൾ ഇതുവരെ കേട്ടത് സഹകരണം, വിനോദസഞ്ചാരം, ദേവസ്വം എന്നീ വകുപ്പുകളുടെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രനുമായുള്ള അഭിമുഖത്തിൻ്റെ ഒന്നാം ഭാഗം.